സാത്താന്റെ പിടിയിൽ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദര വർഗത്തെ രക്ഷിക്കേണ്ടതിനായി പരിശ്രമിക്കേണ്ടത് നാം അല്ലാതെ മറ്റാരാണ്? നമുക്ക് പറയുവാൻ കഴിയുന്നിടത്തൊക്കെ ഈ സദ്വർത്തമാനം നാം പറയണം. നമുക്ക് പോയി പറയുവാൻ കഴിവില്ലാത്തിടത്ത് നാം പോകുവാൻ തയ്യാറുള്ളവരെ അയക്കണം. ഇതത്രേ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, പണം, ഇതെല്ലാം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി നാം ഉപയോഗിക്കണം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എസ്തറിന്റെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്കാണല്ലോ നാം ഇന്നത്തെ പഠനത്തിൽ എത്തിച്ചേരുന്നത്. ഹാമാൻ മരിച്ചു എങ്കിലും ഓരോ യഹൂദന്റെയും തലയ്ക്കുമീതെയുള്ള മരണഭീതി ഇപ്പോഴും തുടരുന്നതായി നാം കാണുന്നു. ഒരു പ്രത്യേക ദിവസം യഹൂദന്മാരെ എല്ലാം കൊന്നൊടുക്കണം എന്നുള്ള രാജകൽപ്പന മാറ്റപ്പെട്ടിട്ടില്ല. മേദ്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്ത നിയമമായതിനാൽ അത് മാറ്റുവാൻ സാധ്യമല്ല. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും മാറ്റുക സാധ്യമല്ല. അതൊരു വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ നമ്മെ കൊണ്ടാക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന അധ്യായം ആ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നു. അതെ, എട്ടാം അധ്യായം. എട്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അന്ന് അഹശ്വരേഷ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെക്കായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. രണ്ടാം വാക്യം, രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി മൊർദെക്കായിക്ക് കൊടുത്തു. എസ്തർ മൊർദെക്കായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു. നോക്കണേ, മൊർദെക്കായി തന്റെ വളർത്തപ്പനാകുന്നു എന്നാദ്യമായി എസ്തർ വെളിപ്പെടുത്തുന്നു. ഈ ഭയാനകമായ തീർപ്പുണ്ടാക്കുവാൻ കാരണം ഹാമാനെ കുമ്പിടുവാൻ കൂട്ടാക്കാഞ്ഞ മൊർദെക്കായി ആയിരുന്നു. അറിഞ്ഞ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ മൊർദെക്കായി ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അത് ജീവനെ പണയം വെച്ചും ചെയ്യുവാൻ മൊർദെക്കായി തയ്യാറായി. രാജാവ് ഇവിടെ തന്റെ മോതിരമൂരി മൊർദെക്കായിക്ക് നൽകുന്നു. ഇത് അധികാരത്തിന്റെ മുദ്രയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. രാജാവ് പലപ്പോഴും ഈ മോതിരം അശ്രദ്ധയായി ഉപയോഗിച്ചിരുന്നു. യഹൂദന്മാരെ കൊല്ലുവാനുള്ള തീർപ്പിൽ ഈ മോതിരം വെച്ച് അവൻ മുദ്രയിട്ടിരുന്നു. ഇപ്പോൾ അതേ മോതിരം ശക്തമായ കരങ്ങളിലേക്ക് നൽകുന്നു. മൂന്നാം വാക്യം, എസ്തർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു, അവന്റെ കാൽക്കൽ വീണു. ആഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. സഹായത്തിനായി എസ്തർ രാജാവിനോട് കരയുകയാണ്. എന്നാൽ നേരത്തെ പുറപ്പെടുവിച്ച തീർപ്പ് മാറ്റുവാൻ കഴിയുന്നതല്ല. ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ അത് മാറ്റുവാൻ സാധ്യമല്ല. രാജാവിന് പോലും ആ നിയമം മാറ്റുവാൻ കഴിയുമായിരുന്നില്ല. വീണ്ടും രാജാവ് കൃപാലുവായി തന്റെ ചെങ്കോൽ എസ്തറിന് നേരെ നീട്ടുന്നു. നാല് മുതലുള്ള വാക്യങ്ങൾ, രാജാവ് പൊൻചെങ്കോൽ എസ്തറിന്റെ നേരെ നീട്ടി. എസ്തർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്ന് പറഞ്ഞത്, രാജാവിന് തിരുവുള്ളമുണ്ടായി, തിരുമുൻപാകെ എനിക്ക് കൃപ ലഭിച്ച് രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ച് തൃക്കണ്ണിൽ ഞാനും പ്രിയയായിരിക്കുന്നുവെങ്കിൽ രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന് ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ. നോക്കണേ, ഇവിടെ എസ്തർ ഒരു വലിയ ആവശ്യം രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ്. തന്റെ ജനത്തെ രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യാത്ത പക്ഷം ഹാമാനെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവും ഇല്ല എന്ന് എസ്തർ രാജാവിനോട് വ്യക്തമാക്കുന്നു. അതാണ് എസ്തർ ഇവിടെ രാജാവിനോട് പറയുന്നത്. എന്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എന്റെ വംശത്തിന്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? അതെ, അവരെ രക്ഷിക്കുവാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എസ്തറിന് എത്ര വലിയൊരു ഭാരമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ശ്രദ്ധിച്ചോ. തന്റെ ജനത്തെക്കുറിച്ചുള്ള ഒരു കരുതൽ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ മക്കളായി തീർന്നിട്ടുള്ള ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതുതന്നെയാണ്. ക്രിസ്തുവില്ലാതെ നിത്യനരകത്തിലേക്ക് പോകുന്ന നമ്മുടെ ജനത്തെക്കുറിച്ച് നാം ദൈവസന്നിധിയിൽ ഈ പറഞ്ഞതുപോലെ നിലവിളിക്കേണ്ടതാണ്. പലപ്പോഴും നാം സ്വാർത്ഥമതികളായി തന്നിഷ്ടക്കാരായി കഴിയുകയാണ്. ഒരു വ്യക്തിയെ നേടുവാൻ എന്ത് ത്യാഗവും ചെയ്യുവാനുള്ള അത്രയും ഭാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. സാത്താന്റെ പിടിയിൽ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരവർഗത്തെ രക്ഷിക്കേണ്ടതിനായി പരിശ്രമിക്കേണ്ടത് നാം അല്ലാതെ മറ്റാരാണ്? നമുക്ക് പറയുവാൻ കഴിയുന്നിടത്തൊക്കെ ഈ സദ്വർത്തമാനം നാം പറയണം. നമുക്ക് പോയി പറയുവാൻ കഴിവില്ലാത്തിടത്ത് നാം പോകുവാൻ തയ്യാറുള്ളവരെ അയക്കണം. ഇതത്രേ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, പണം, ഇതെല്ലാം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി നാം ഉപയോഗിക്കണം. ഭിക്ഷ കൊടുക്കുന്നതുപോലെ ശല്യമൊഴിയുവാൻ അല്ലെങ്കിൽ പുണ്യം കിട്ടുവാൻ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടായില്ല എസ്തേറിന്റെ മനോഭാവം ഒന്ന് ഭാവനയിൽ കാണൂ. അവളുടെ ആ സാഹചര്യം ഒന്ന് ചിന്തിക്കൂ. നമുക്കും അതുപോലെയുള്ള തീഷ്ണത ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്റെ ജനം, എന്റെ സഹോദരങ്ങൾ, അവരെല്ലാം രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നത് വരെ വിശ്രമമില്ല എന്ന മനോഭാവം. ജീവസന്ദേശം പരിപാടി ശ്രദ്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന അനേകം ആളുകൾ എന്നെ നേരിട്ട് കണ്ടും കത്തുകൾ എഴുതിയും തങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ എന്തു ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട്. ദൈവജനം നാം പഠിക്കുമ്പോൾ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നമുക്കുണ്ടാകും. അപ്പോൾ നാം നെഹമ്യാവിനെ പോലെ, ഇസ്രായേലിനെ പോലെ, എസ്തേറിനെ പോലെ, പൌലോസിനെ പോലെ ആത്മഭാരത്തോടെ കരയുവാൻ തുടങ്ങും, പ്രവർത്തിക്കുവാൻ തുടങ്ങും. നമുക്കുള്ള ഭാരം പലപ്പോഴും നമ്മെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും മാത്രമാകുന്നുവല്ലേ? അതായത് നമുക്ക് വേണ്ടി എത്രയധികം സമ്പാദിക്കാമോ ആ ചിന്ത. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലൂടെ ദൈനംദിനം അനുഗ്രഹം പ്രാപിക്കുന്നവരെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹം ആക്കുന്നതിനായി ഞാൻ ഉപദേശിക്കാറുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന അനേകം കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ സാധിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എഴുതണമേ. ഈ ചെറിയ ആയുസിൽ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നറിയാമോ? വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതെ, അത് പറഞ്ഞു തരാം. എസ്തേറിനെ പോലെ ഭാരത്തോടെ നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ ജനത്തിനു വേണ്ടി കരയാം. ഓർക്കണം, നമ്മുടെ പ്രിയജനം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാത്ത ഓരോരുത്തരും നിത്യനാശത്തിലേക്ക് പോകുന്നത് ദൈവവചനത്തിലെ സത്യമാണ്. അതെ, ഏഴാം വാക്യത്തിൽ, അപ്പോൾ അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മോർദെഖായിയോടും കൽപ്പിച്ചത്, ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു. ഹാമാന്റെ വീട് എസ്തേറിനും മോർദെഖായിക്കും രാജാവ് നൽകിയെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അത് യഹൂദന്മാരുടെ ജീവനെ രക്ഷിക്കുമായിരുന്നില്ല. ഹാമാന്റെ മരണത്തിന് മുൻപ് ആയിരുന്നതിനേക്കാൾ കാര്യങ്ങൾ ഒട്ടും ഇപ്പോൾ മെച്ചപ്പെട്ടിരുന്നില്ല. ഇങ്ങനെ പോയാൽ യഹൂദന്മാരെല്ലാം കൊല്ലപ്പെടും എന്നത് തീർച്ചയാണ്. എട്ടാം വാക്യം, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. ഇവിടെ മോർദെഖായി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. ഒൻപതാം വാക്യത്തിൽ, അങ്ങനെ സീവാൻ മാസമായ മൂന്നാം മാസം 23-ാം തീയതി തന്നെ രാജാവിന്റെ രായസക്കാരെ വിളിച്ച് മോർദെഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. ഈ വാക്യത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ബൈബിളിലെ ഏറ്റവും വലിയ വാക്യം എന്ന് അറിയപ്പെടുന്ന വാക്യമാണിത്. വീണ്ടും ശാസ്ത്രിമാരെ വിളിച്ചു. രാജ്യത്തെ എല്ലാ വ്യത്യസ്ത ഭാഷകളിലും പുതിയ തീർപ്പ് പകർത്തുവാൻ അവരെ വിളിച്ചത്. ഇത് വളരെ ചിന്തിപ്പിക്കുന്നൊരു വാക്യമാണ്. മോർദെഖായി അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവൻ ആർക്കെല്ലാം ഈ കൽപ്പന അയക്കണമോ അവർക്കെല്ലാം അയക്കുന്നു. അതും ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ. ഒരു ഭാഷയിൽ കൊടുത്തയച്ച് ജോലി തീർത്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ നമുക്കൊക്കെ കല്യാണക്കുറികൾ കിട്ടുന്നതുപോലെ കല്യാണവും കഴിഞ്ഞ് മധുവിധവും കഴിഞ്ഞ് ക്ഷണക്കത്ത് ലഭിച്ചാൽ പോരായോ? ഇവിടെ ഒരൊറ്റയാളും അത് അറിയാതിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ തർജ്ജിമയും ഈ എഴുത്തും ഈ ധൃതിയും ഒക്കെ നടക്കുന്നത്. ഇന്ന് ദൈവവചനം അതുകൊണ്ടാണ് ഏറ്റവും തിടുക്കമായി അറിയിക്കണം, എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് അറിയിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇതുപോലെയാണ് ദൈവവചനം അറിയിക്കേണ്ടത്. അതുകൊണ്ടാണ് എത്രയധികം ഭാഷയിൽ തിരുവചനം തർജ്ജിമ ചെയ്യാമോ അത്രയധികം ഭാഷയിൽ തർജ്ജിമ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്രയധികം ഭാഷയിൽ പ്രക്ഷേപണം ചെയ്യാമോ അത്രയധികം ഭാഷയിൽ പ്രക്ഷേപണം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ആരും ഇത് നഷ്ടപ്പെടുത്തിയിട്ട് ജീവനെ അപകടത്തിലാക്കരുത്. ഇതിന്റെ കൂടുതൽ ഗൌരവം മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ് അടുത്ത വാക്യം, പത്താം വാക്യം. അവൻ അഹശ്വരേഷ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. നോക്കണേ, അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എത്ര ഗൌരവത്തോടെയാണ്. പതിനൊന്നാം വാക്യം, അവയിൽ രാജാവ് അഹശ്വരേഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതു നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. ആദ്യം അയച്ച കൽപ്പന ഒരുവിധത്തിലും മാറ്റിയിട്ടില്ല. അത് മാറ്റുവാൻ സാധിക്കുന്നതുമല്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ ഇപ്പോൾ വേറൊരു കൽപ്പനയുണ്ടാക്കി. ആദ്യത്തേതുപോലെ തന്നെ എല്ലായിടത്തും അതെത്തിക്കുന്നു. ഇതും രാജാവാണ് ഒപ്പുവച്ചിരിക്കുന്നത്. തന്റെ സൈന്യത്തിലും ഉദ്യോഗസ്ഥരിലും കാണുന്ന സകല ശക്തിയും ഇപ്പോൾ യഹൂദന്മാർക്ക് അനുകൂലമാക്കി രാജാവ് മാറ്റി. ഇത് മൊത്തം ചിത്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഈ പുതിയ കൽപ്പന യഹൂദന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് ആ ചിത്രം കാണുവാൻ കഴിയും. സന്ധ്യ കഴിഞ്ഞ അവസരത്തിലായിരിക്കണം എസ്തേർ രാജ്ഞി തന്റെ ജനത്തിനുവേണ്ടി അപേക്ഷിപ്പാൻ രാജസന്നിധിയിൽ ചെന്നത്. ഇപ്പോൾ പുതിയ വിളംബരം എഴുതി രാജമോതിരം കൊണ്ട് മുദ്ര വെച്ചു കഴിഞ്ഞു. ആ രാജ്യത്ത് അനേകം ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. 127 സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഭാഷകളിൽ ഓരോ ഭാഷയിലും 100 കണക്കിന് പകർപ്പുകൾ എഴുതുവാൻ ആളുകളെ നിയോഗിച്ച് വേല തീർക്കുന്നു. എല്ലാം വേഗത്തിൽ നടക്കുന്നു, അതിവേഗത്തിൽ. അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാവിധത്തിലുമുള്ള വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. അന്ന് ഫോണും ഫാക്സും ടിവിയും റേഡിയോയും അങ്ങനെ അതിവേഗ മാർഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചേനെ. ദൂതന്മാരെ ദൂതുമായി കുതിരപ്പുറത്തും കോവർ കഴുതപ്പുറത്തും ഒട്ടകങ്ങളുടെ പുറത്തും അങ്ങനെ ലഭിക്കാവുന്ന എല്ലാ വാഹന സൌകര്യങ്ങളും ഉപയോഗിച്ചയക്കുന്നു. അറേബ്യൻ മരുഭൂമിയിലേക്കും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും അങ്ങനെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതുമായി ആളുകൾ പാഞ്ഞു. ദൂതന്മാർ എല്ലാ ദിക്കുകളിലേക്കും ഓടിച്ചുപോകുന്നുണ്ടായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള യഹൂദന്മാർ ഈ വിവരം അറിയണം. ഇത് അവരുടെ രക്ഷയുടെ സന്ദേശമാണ്. ഈ പുതിയ വിളംബരം യഹൂദന്മാർക്കൊരു വിടുതലിന്റെ മാർഗമൊരുക്കി. ഈ ദൂത് അവർക്ക് തക്ക സമയത്ത് ലഭിക്കുകയും അത് അവർ വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് തങ്ങളുടെ ജീവനെ രക്ഷിക്കാമായിരുന്നു. തിരുവചനത്തിൽ നമ്മുടെ രക്ഷയെ ചൂണ്ടിക്കാണിക്കുന്ന മനോഹരമായൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇത് ഒരു ഉദാഹരണമല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നൊരു ചിത്രമാണ്. 1 കൊരിന്ത്യർ 10:11 പറഞ്ഞിരിക്കുന്നത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ദൈവം ഒരു കൽപ്പന അയച്ചിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കും. യെഹെസ്കേൽ 18:4. ഇത് ചില പ്രത്യേക ആളുകളെയോ മതക്കാരെയോ വലിയ കുറ്റവാളികളെയോ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. ഇത് എല്ലാ ജനങ്ങളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതെ, താങ്കളും ഞാനും അതിലുൾപ്പെടും. റോമാലേഖനം 3:23 നാം വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന്. യെശയ്യാപ്രവചനം 64:6 നാം വായിക്കുന്നത് ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നമ്മുടെ പൂർണതയിൽ കൂടി ദൈവത്തിന് ഇന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കാരണം നമുക്ക് ആർക്കും പൂർണരാകുവാൻ കഴിയുകയില്ല. നമുക്ക് അപൂർണരാണ്. അപൂർണതയിൽ കൂടിയും ദൈവത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന് തന്റെ നിലവാരം താഴ്ത്തുവാൻ കഴിയുകയില്ല. നാം നഷ്ടപ്പെട്ട ഒരു ജാതിയാണ്. മനുഷ്യജാതിയുടെ അവസ്ഥ അതാണ്. മനുഷ്യ കുടുംബത്തിന്റെ പ്രശ്നവും അതുതന്നെ. മറ്റെവിടെയെങ്കിലുമാണ് പ്രശ്നം എന്ന് നാം ചിന്തിക്കുന്നു. മറ്റാരുടെയെങ്കിലും ഹൃദയത്തിലാണ് പ്രശ്നം എന്ന് നാം കരുതുന്നു. എന്നാൽ അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ഹൃദയത്തിൽ നിന്ന് സകലവിധ ദോഷവും പുറപ്പെടുന്നു. ലോകം ദുഷിച്ചതാണ്. നദികളും വായുവും മാത്രമല്ല, മനുഷ്യ ഹൃദയവും ദുഷിച്ചതാണ്. അതെ, മലിനപ്പെട്ടിരിക്കുന്ന മനുഷ്യ ഹൃദയം. ദൈവമാണ് ന്യായം വിധിക്കേണ്ടത്, ശിക്ഷിക്കേണ്ടത്. മനുഷ്യൻ പാപിയാണ്. മനുഷ്യന് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. അനേകരും തങ്ങൾക്ക് ഇങ്ങനെയൊരു ദൂത് കേൾക്കുവാൻ ആഗ്രഹമില്ലാത്ത സ്ഥിതിയിലാണ്. പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് അവർ പാപികളാകുന്നു എന്നും അവർക്കൊരു രക്ഷകനെ ആവശ്യമായിരിക്കുന്നു എന്നും പറയുവാൻ അനേകർക്കും ധൈര്യവുമില്ല. ഇന്ന് ഇത് സാധാരണ കേൾക്കുവാൻ കഴിയാത്ത ദൂത് അത്രയല്ലേ. എന്നാൽ ഇത് ദൈവത്തിന്റെ വിളംബരമാണ്. അത് മാറ്റപ്പെടാത്ത സത്യവുമാണ്. അതിനെ അവഗണിച്ചാൽ നിത്യമായ മരണമായിരിക്കും ഫലം. എല്ലാവരും ഒരു രസം അല്ലെങ്കിൽ ഒരു വിനോദമാകുന്നു ആഗ്രഹിക്കുന്നത്, ഒരു വിനോദം. എന്നാൽ ദൈവസിംഹാസനത്തിൽ നിന്ന് മറ്റൊരു പ്രഖ്യാപനം, മറ്റൊരു വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ, അതാണ് ആ പ്രഖ്യാപനം. ഇന്ന് നാം ലോകത്തിൽ സ്ഥാനാപതികളാണ്. തന്റെ രാജ്യത്തെ മറ്റൊരു രാജ്യത്ത് പ്രതിനിധീകരിക്കുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗ പ്രതിനിധിയാണ് സ്ഥാനാപതി. സൌഹാർദ്ദത്തിലിരിക്കുന്ന രാജ്യത്തെയാണ് സ്ഥാനാപതി പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ദൈവം സൌഹാർദ്ദമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. ദൈവത്തെ നിരപ്പിക്കുവാൻ താങ്കൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അത് ദൈവം താങ്കൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ക്രിസ്തു എനിക്കും താങ്കൾക്കും വേണ്ടി മരിച്ചു. ക്രിസ്തു ചെയ്തു തീർത്തതോടുകൂടി നമുക്ക് എന്തെങ്കിലും കൂട്ടുവാൻ കഴിയുമോ? ദൈവഹൃദയത്തെ മൃദുലപ്പെടുത്തുവാനായി താങ്കൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവന്റെ ഹൃദയം താങ്കളോട് മൃദുലമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ശിക്ഷയേറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ടോ? ദൈവം നമ്മുടെ പക്ഷത്താണ്. ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും എന്ന ദൈവജനത്തിൽ നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 16:31. താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെടും. യഹൂദന്മാർക്ക് അഹശ്വേരോശ് രാജാവ് ചെയ്തു കൊടുത്തത് അതായിരുന്നു. പുതിയ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമേ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളായിരുന്നു. അത് അവരെ ഒരു പ്രത്യേക മരണത്തിൽ നിന്ന് വിടുവിക്കും. പാപികളെ രക്ഷിക്കുവാൻ ദൈവത്തിനൊരു മാർഗമുണ്ട്. താങ്കൾ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം നല്ലവനല്ല. അതിന് തക്കവണ്ണം താങ്കൾ ഒരിക്കലും നല്ലവനാകുകയുമില്ല. ദൈവം താങ്കളെ അതിന് യോഗ്യനാക്കേണ്ടതായിട്ടുണ്ട്. ഞാനും നിങ്ങളും അവന്റെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കേണ്ടതാണ്. അവൻ നമുക്ക് വേണ്ടി നീതിയുടെ അങ്കി ഒരുക്കിയിരിക്കുന്നു. അത് പരിപൂർണമാണ്. ക്രിസ്തു തന്റെ നീതി നമുക്ക് നൽകുന്നു. അതിനെ കൂടുതൽ നന്നാക്കുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. നാം ആയിരിക്കുന്ന രീതിയിൽ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. നാം വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന നിക്കോദമസിനോട് കർത്താവ് പറഞ്ഞത് നീ വീണ്ടും ജനിക്കണമെന്നാണ്. 1 പത്രോസ് 1:23 ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. ദൈവവചനം കേട്ട് വിശ്വസിക്കുന്നതിൽ കൂടിയാണ് ജനം വീണ്ടും ജനിക്കുകയും അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, താങ്കളുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവം താങ്കൾക്കൊരു പുതിയ ജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് താങ്കളെ പുതുതാക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് താങ്കളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എസ്തറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർ തങ്ങളെ നശിപ്പിക്കുവാനായി ഒരു വിളംബരം പുറപ്പെടുവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണമായിരുന്നു. അതാണ് ഒന്നാമത്തെ പടി. രാജാവ് തങ്ങളുടെ പക്ഷത്താണെന്നും അവരെ രക്ഷിപ്പാനായി മറ്റൊരു വിളംബരം പുറപ്പെടുവിച്ചു എന്നും അവർ വിശ്വസിക്കണമായിരുന്നു. രാജാതി രാജാവ് നമ്മുടെ പക്ഷത്താകുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്ഥാനാപതി എന്ന നിലയിൽ എനിക്ക് താങ്കളോട് പറയുവാനുള്ളത് ദൈവത്തോട് നിരന്നുകൊള്ളുക എന്നാണ്. ദൈവം നിന്നോട് നിരന്നിരിക്കുകയാണ്. അങ്ങനെ രാജാവിങ്കിൽ നിന്ന് രണ്ടാമത്തെ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എട്ടാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരകങ്ങളുടെ പുറത്ത് കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ശൂശൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു. ഇവിടെ വളരെ ധൃതിയിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു അത് എന്ന് കാണുന്നു. ഇന്നും ഒരു തിടുക്കത്തിന്റെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം താങ്കൾക്ക് ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുന്നതിനുള്ള അവസാനത്തെ അവസരം. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനുള്ള സുപ്രസാദ കാലം ഇതാണ്. തന്റെ പുത്രനായ യേശുവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ധൃതിയായിരിക്കാൻ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. 15 വാക്യം, എന്നാൽ മൊർദെക്കായി നീളവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. അല്പസമയം മുൻപ് മൊർദെക്കായി ധരിച്ചിരുന്ന ആ രട്ടിൽ നിന്നും വെണ്ണീറിൽ നിന്നും അവൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന രാജകീയ വസ്ത്രം തികച്ചും വ്യത്യാസമാണ്. പട്ടണത്തിലെ അവന്റെ സാന്നിധ്യം രാജാവിന്റെ പുതിയ വിളംബരം ഉളവാക്കിയ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. രണ്ട് വിളംബരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഹാമാന്റെ വിളംബരം ദുഃഖമുളവാക്കി, രാജാവിന്റെ വിളംബരം സന്തോഷമുളവാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, രക്ഷ താങ്കളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷമുളവാക്കും. ലോകപരമായ ആഹ്ലാദത്തിനുവേണ്ടി താങ്കൾ സമയം ചെലവഴിക്കുകയും പണം വ്യയം ചെയ്യുകയും ചെയ്താൽ അല്പസമയത്തേക്ക് താങ്കൾക്ക് സന്തോഷമുണ്ടായി എന്ന് വരും. എന്നാൽ അടുത്ത ദിവസം രാവിലെ താങ്കൾ സന്തോഷമുള്ളവനായിരിക്കില്ല, താങ്കൾ വീണ്ടും അസ്വസ്ഥനായിത്തീരുന്നു. യഥാർത്ഥ സന്തോഷം എന്താണെന്ന് താങ്കൾക്കറിയുവാനേ കഴിയുകയില്ല. ക്രിസ്തുവിങ്കലേക്ക് കടന്നു വരുമ്പോഴേ താങ്കൾക്ക് യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. 16 വാക്യം നോക്കിക്കാട്ടെ, യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. നോക്കണേ, ദൈവത്തെ വിളിക്കുന്നവർക്കുള്ള നന്മ. ദൈവം താങ്കൾക്ക് പ്രകാശം വാഗ്ദാനം ചെയ്യുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ ലോകത്തിന് സന്തോഷവും ആനന്ദവും ബഹുമാനവും നൽകുന്നു. താങ്കൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ കൂടി താങ്കൾക്ക് മാന്യതയും ബഹുമാനവും ആർജിക്കുവാൻ കഴിയും. അതെ, പാപികളെ ചേറ്റിൽ നിന്നും കയറ്റുന്ന അനുഭവമാണത്. സന്തോഷത്തോടുകൂടെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നടക്കുവാൻ അത് ഒരു പാപിയായിരുന്ന മനുഷ്യനെ യോഗ്യനാക്കും. അതേ സുഹൃത്തെ, നാം എത്രമാത്രം സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. അതേ സുഹൃത്തെ, താങ്കൾ ഇന്നും ആ സന്തോഷം പ്രാപിക്കാതെ മുൻപോട്ടു പോകുകയാണോ, അതോ സന്തോഷമുള്ളവനാണോ? ഇന്ന് സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നവനല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരിക. അവൻ താങ്കൾക്ക് യഥാർത്ഥ സന്തോഷം നൽകിത്തരുവാൻ മതിയായവനാണ്. 17 വാക്യത്തിൽ, രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായിത്തീർന്നു. യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം മൂലം പലരും യഹൂദന്മാരായിത്തീർന്നു. അതായത്, അവർ യഹൂദമതം സ്വീകരിച്ചു എന്നർത്ഥം. ഇസ്രായേൽ ജാതി ലോകത്ത് എത്ര വലിയ സാക്ഷ്യമാണ് കൊടുത്തത് എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, ദൈവ വചനത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹം, അതാണ് നാം ഇവിടെ കണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. നന്ദിയുള്ളവരായി ജീവിപ്പാൻ, അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്നെ വീണ്ട രക്ഷകന്ദേ സ്നേഹമാർക്കോരയ്ക്കാ രക്തം ഈശം ചൊരിഞ്ഞന്റെ കടം നീയല്ല പാടുമേ ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. ലോകം കീഴ്മേ മാറിഞ്ഞാലും എനിക്കില്ല ഭയം തിരമറിഞ്ഞലച്ചാലും യേശു എൻ സംഗീതം പാടുമേ ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. Show me. യേശുവിൻ്റെ